2022 മെയ് 15 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. വിവാദ പുരുഷന്റെ തിരിച്ചുവരവ്. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു, എന്തും പറയാൻ ലൈസൻസുള്ള ഒരേയൊരു നേതാവേ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളൂ, അത് PC ജോർജാണ്. 1980 കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ടിക്കറ്റിൽ ഒരു യുവ നിയമസഭാ സാമാജികനായി തിരുവനന്തപുരത്തെത്തുന്ന കാലം മുതൽ അങ്ങനെയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന എന്തും ജോർജ് ആരുടെയും മുഖത്തു നോക്കി എപ്പോൾ വേണമെങ്കിലും വിളിച്ചു പറയും. അത് MV രാഘവനും PCതിഹാജിയും ഉള്ള കാലമാണ്. എന്നിട്ടും PC ജോർജിന്റെ വാമൊഴി വഴക്കം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. KM മാണിയുടെ കണ്ണും ഓ ലൂക്കോസിന്റെ മൂക്കുമുള്ള കുഞ്ഞിനെക്കുറിച്ച് ജോർജ് നടത്തിയ പരാമർശം നിയമസഭയെ ഞെട്ടിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജോർജിന്റെ പ്രതിഭ സഭ തിരിച്ചറിഞ്ഞു. സ്പീക്കർ അടക്കം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. 1982 അദ്ദേഹം പൂഞ്ഞാറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. സംസാരത്തിനോ പെരുമാറ്റത്തിനോ യാതൊരു മാറ്റവുമുണ്ടായില്ല. ജോർജ് ജോർജായി തന്നെ തുടർന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ, അതായത് 1987 മാണി ഗ്രൂപ്പുകാരും കോൺഗ്രസും മത്സരിച്ച് കാലുവാരി. ജോർജ് തോറ്റു. 1991 ആകുമ്പോഴേക്കും ജോസഫ് ഗ്രൂപ്പ് ഇടതുമുന്നണിയിലായി. അത്തവണ ജോർജിന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. 1996 പൂഞ്ഞാർ മണ്ഡലം തിരിച്ചുപിടിച്ചു. നല്ല ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ തിരിച്ചെത്തി. 2001 PJ ജോസഫ് അടക്കമുള്ള നേതാക്കളൊക്കെ തോറ്റപ്പോഴും PC ജോർജ് പിടിച്ചുനിന്നു. അധികം വൈകാതെ പാർട്ടി പിളർന്നു. ഈപ്പൻ വർഗീസിനെയും TS ജോണിനെയും കൂട്ടി ജോർജ് കേരള കോൺഗ്രസ് സെക്യുലർ എന്നൊരു പാർട്ടി രൂപീകരിച്ചു. പിളർപ്പിന് ശേഷം ഇരു പാർട്ടികളും ഇടതുമുന്നണിയിൽ തുടർന്നു. PC ജോർജ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ വലംകൈയായി മാറി. KM മാണിയുടെ മതികെട്ടാൻ കയ്യേറ്റമടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയിലും പുറത്തും വളരെ ശക്തമായി ഉന്നയിച്ചു. 2006 ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. പൂഞ്ഞാറിൽ നിന്ന് PC ജോർജും തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത വർഷം ഭരണമുന്നണിയിൽ തുടർന്നുകൊണ്ടുതന്നെ ജോർജ് മന്ത്രി TU കുരുവിളയ്ക്കെതിരെ അഴിമതിയാരോപണം ഉന്നയിച്ചു. അതേ തുടർന്ന് കുരുവിള രാജിവെക്കേണ്ടി വന്നു. ജോർജിന്റെ പാർട്ടിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. യാതൊരു നിവൃത്തിയുമില്ലാതായ ഘട്ടത്തിൽ PC ജോർജ് തന്റെ ആജന്മ വൈരിയായ KM മാണിയെ ശരണം പ്രാപിച്ചു. സെക്യുലർ കേരള കോൺഗ്രസിനെ മാണി ഗ്രൂപ്പിൽ ലയിപ്പിച്ചു. UDFന്റെ ഭാഗമായി. മാസങ്ങൾക്ക് ശേഷം ജോസഫ് ഗ്രൂപ്പിനും വീണ്ടു വിചാരമുണ്ടായി. അവരും മാണി ഗ്രൂപ്പിൽ ലയിച്ചു. അങ്ങനെ ഏകീകൃത കേരള കോൺഗ്രസ് ഉണ്ടാക്കി. 2011 UDF അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. കേരള കോൺഗ്രസിൽ നിന്ന് KM മാണിയും PJ ജോസഫും മന്ത്രിമാരായി. മന്ത്രിസ്ഥാനം ലഭിക്കാഞ്ഞ PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. ജോർജിന് മുൻപും ശേഷവും കേരളത്തിൽ ചീഫ് വിപ്പുമാർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ PC ജോർജിനെ പോലെ PC ജോർജും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വമോ അധികാരമോ ഉള്ള പദവിയല്ല ചീഫ് വിപ്പിന്റേത്. തികച്ചും ആലങ്കാരികമായ ഒന്നാണ്. PC ജോർജ് തന്റെ പദവി പൂർണമായും ആസ്വദിച്ചു. സ്റ്റേറ്റ് കാറിൽ പോലീസ് അകമ്പടിയോടെ നാട്ടിലെങ്ങും സഞ്ചരിച്ചു. വാർത്താസമ്മേളനങ്ങൾ നടത്തിയും ടെലിവിഷനുകളിലെ അന്തിച്ചർച്ചയിൽ പങ്കെടുത്തും തന്റെ അഭിപ്രായങ്ങൾ തട്ടിമൂളിച്ചു. ഒരു ഘട്ടത്തിൽ KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഇടതുമുന്നണി നേതൃത്വവുമായി ചർച്ച നടത്തിയതും ജോർജായിരുന്നു. പക്ഷേ ബാർകോഴക്കേസ് കത്തിനിന്ന കാലത്ത് മാണിയും ജോർജും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായി. നാട്ടുകാരെ അധികം വെറുപ്പിക്കാതെ മാണി സാർ രാജിവെച്ചു പോകണമെന്നായിരുന്നു ജോർജിന്റെ നിലപാട്. അതേ ചൊല്ലി ഇരുവരും പിണങ്ങി. മാണി ജോർജിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. കൂറുമാറ്റം ആരോപിച്ച് നിയമസഭാംഗത്വം റദ്ദു ചെയ്യാനും പരിശ്രമിച്ചു. കോടതി വിധിയുടെ ആനുകൂല്യത്താൽ ജോർജ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അദ്ദേഹം കേരള ജനപക്ഷം എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. 2016 തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും ഐക്യമുന്നണിയും ജനപക്ഷത്തെ കൈവിട്ടു. PC ജോർജ് പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. മത്സരം വളരെ കടുത്തതായിരുന്നു. എങ്കിലും 28,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചു. 1980 മുതൽ PC ജോർജിന്റെ വോട്ട് ബാങ്കായിരുന്നു ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായം. ഇടതുമുന്നണിയിലായിരുന്നപ്പോഴും ഐക്യമുന്നണിയിലായിരുന്നപ്പോഴും ആ പിന്തുണ അഭംഗുരം ലഭിച്ചു. ഇരുമുന്നണികളെയും BJPയെയും വെല്ലുവിളിച്ച് 2016 ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോഴും അവരുടെ പിന്തുണ ലഭിച്ചു. PC ജോർജിനെ പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി പിന്തുണച്ചു. PC ജയിച്ചപ്പോൾ അവർ ആഹ്ലാദം കൊണ്ട് മതി മറന്നു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജോർജ് പോപ്പുലർ ഫ്രണ്ടിന്റെ വക്താവായി മാറി. അഹമ്മദാബാദ് സ്ഫോടനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഷാദുലി, ഷിബിലി എന്നീ ചെറുപ്പക്കാരെ വിട്ടയക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലും പങ്കെടുത്തു. ഇരുവരെയും പിന്നീട് പ്രത്യേക കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 2018 ശബരിമലയിൽ സ്ത്രീപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിയെ PC ജോർജ് ശക്തമായി എതിർത്തു. BJP നേതൃത്വത്തിൽ നടന്ന സമരത്തെ അനുകൂലിച്ചു. രാജഗോപാലിനൊപ്പം കറുത്ത വസ്ത്രം ധരിച്ച് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ K.സുരേന്ദ്രനെ പിന്തുണച്ചു. അതോടെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾക്ക് PC ജോർജ് ചതുർത്ഥിയായി. അതേ വികാരം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ സംഘടിതമായി ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജയിച്ചു. PC ജോർജ് തോറ്റു. കഴിഞ്ഞ ഒരു വർഷത്തോളമായി കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു മേൽവിലാസവും ഇല്ലാതിരുന്ന PC ജോർജിന് പ്രസക്തി വീണ്ടെടുക്കാൻ അവസരം നൽകിയത് തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനം ആയിരുന്നു. ജന്മം കൊണ്ട് ഹിന്ദു അല്ലെങ്കിലും മുസ്ലിം വിരോധിയായി അറിയപ്പെടുന്നു എന്ന കാരണത്താലാണ് PC ജോർജിനെ ഭാരവാഹികൾ ക്ഷണിച്ചത്. സമീപകാലത്ത് പല കാരണങ്ങളാലും ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിക്കാമെന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും സംഘാടകരുടെ പ്രതീക്ഷയെ കവച്ചുവെക്കുന്ന പ്രകടനമാണ് തിരുവനന്തപുരത്ത് PC ജോർജ് നടത്തിയത്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, മാൾ ജിഹാദ്, തുപ്പൽ ജിഹാദ് എന്നിവയൊക്കെ ചേരുമ്പടി ചേർത്ത് ജോർജ് നടത്തിയ പ്രസംഗം മണിക്കൂറുകൾക്കകം നാട്ടിലെങ്ങും പ്രചരിച്ചു. മുസ്ലിം സംഘടനകൾ സ്വാഭാവികമായും ക്രുദ്ധരായി. അവർ പരാതികളുമായി പോലീസിനെ സമീപിച്ചു. PC ജോർജിനെ നിരുപാധികം പിന്തുണയ്ക്കാൻ സംഘപരിവാർ സംഘടനകൾ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലപാട് മാത്രമേ അവർ കൈക്കൊണ്ടുള്ളൂ. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ വാചാലമായ മൌനം പാലിച്ചു. അവരുടെ നിശബ്ദ പിന്തുണ ആർക്കാണെന്ന് വ്യക്തമായി. ഈ ഘട്ടത്തിലാണ് പോലീസ് PC യെ അറസ്റ്റ് ചെയ്തത്. പുലരുവാൻ 7:30 10:60 പോലീസുകാർ വീട് വളഞ്ഞ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു. BJP ക്കാർ വണ്ടി വഴിയിൽ തടഞ്ഞ് ഹാരാർപ്പണം നടത്തി. DYFI ക്കാർ കരിങ്കൊടി കാണിച്ചു. ചീമുട്ട കിട്ടാനില്ലാത്തതിനാൽ നല്ല മുട്ട വാങ്ങി എറിഞ്ഞു. അങ്ങനെ PC ജോർജ് വീണ്ടും താരമായി. അറസ്റ്റ് ചെയ്യപ്പെട്ട ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അവർ തൽക്ഷണം ജാമ്യം അനുവദിച്ചു. അതോടെ പോലീസ് നടപടി കോഴി കോട്ടുവായിട്ട പോലെ അവസാനിച്ചു. PC ജോർജ് പറഞ്ഞാൽ പറഞ്ഞതാണ്, പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് കൈക്കൊണ്ടു. അരുവിത്തുറ വല്യച്ഛൻ പടിഞ്ഞാറോട്ടും തിരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ തന്നെ കൊടുക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. അടുത്ത ദിവസം കോട്ടയത്ത് ചില ക്രിസ്ത്യൻ ഹിന്ദു സംഘടനകൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. അതിന്റെ പിന്നാലെ എറണാകുളത്തിനടുത്ത് വെണ്ണലയിൽ മുമ്പത്തേതിനേക്കാൾ കടുത്ത ഒരു പ്രഭാഷണം കൂടി നടത്തി. പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു. ജോർജ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും കോടതി അറസ്റ്റ് തടയാൻ തയ്യാറായിട്ടില്ല. പോലീസിന് വേണമെങ്കിൽ വീട് വളഞ്ഞ് വീണ്ടും ജോർജിനെ കസ്റ്റഡിയിലെടുക്കാം. മജിസ്ട്രേറ്റിന് താൽപര്യമുണ്ടെങ്കിൽ റിമാൻഡും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 15 or 20 ദിവസം സബ്ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്താം. പക്ഷേ ഇത്തവണ പോലീസ് സംയമനം കാണിക്കുകയാണ്. ആസന്നമായ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പും രാഷ്ട്രീയ മേലാളന്മാരുടെ മനസ്സിലുണ്ടാകും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ വെറുപ്പിക്കാനും വയ്യ, മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുകയും വേണം. PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗങ്ങളെ കത്തോലിക്ക സഭ എന്നല്ല ഒരു ക്രൈസ്തവ സഭയും നാളിതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നേരം പുലരും മുൻപ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് തെറ്റായി പോയി എന്ന മട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു താനും. തീവ്ര ഹിന്ദു ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊക്കെ ജോർജിനിപ്പോൾ വീരനായക പരിവേഷം സിദ്ധിച്ചിരിക്കുന്നു. ഇനിയും അറസ്റ്റ് വരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. 1 or 2 ജയിലിൽ പോവുക കൂടി ചെയ്താൽ താരമൂല്യം പിന്നെയും വർദ്ധിക്കും. BJPയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ക്രിസ്ത്യാനികളുടെ ഒരു പാർട്ടി രൂപീകരിക്കാൻ ശ്രമം നടക്കുന്നു എന്ന വാർത്ത കൂടി വായിച്ചാൽ കാര്യങ്ങളുടെ കിടപ്പുവശം ഏറെക്കുറെ വ്യക്തമാണ്. ഏതായാലും ശനിയുടെ അപഹാരം കഴിഞ്ഞു. PC ജോർജിന്റെ ശുക്രദശ തെളിയുകയാണ്.